യേശുവിന്റെ ജീവചരിത്രം രേഖപ്പെടുത്തുവാനല്ല വിശുദ്ധ മത്തായി ശ്രമിക്കുന്നത്. അതും മാത്രമല്ല, ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ അത് നടന്ന മുറയ്ക്ക് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുമില്ല. വേറൊരു കാര്യം കൂടി നാം ഓർത്തിരിക്കേണ്ടത്, സുവിശേഷങ്ങളിൽ ഒന്നിലും ക്രിസ്തുവിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തുവാൻ ശ്രമം നടന്നിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനനുവദിച്ചിട്ടില്ല എന്ന് ചുരുക്കം. വേറെ രൂപത്തിൽ പറഞ്ഞാൽ, സുവിശേഷങ്ങളിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ വെച്ച് ആർക്കും യേശുവിൻ്റെ ഒരു ചിത്രം വരയ്ക്കുവാൻ സാധ്യമല്ല. അവൻ്റെ മുഖം എങ്ങനെയുള്ളതായിരുന്നു, അവൻ്റെ തലമുടി നീണ്ടതായിരുന്നോ, ദാഡിയുണ്ടായിരുന്നോ, നിറമെന്തായിരുന്നു, ഇതൊക്കെ മനുഷ്യൻ ഊഹിച്ചെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഊഹിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുവോ എന്നുപോലും ഞാൻ സംശയിക്കുന്നു. ഏതായാലും വിശുദ്ധ മത്തായി അപ്രകാരത്തിലുള്ള വിവരങ്ങൾ ഒന്നും തരുന്നില്ല. ക്രിസ്തുവിനെ രാജാവായിട്ടാണ് വിശുദ്ധ മത്തായി അവതരിപ്പിക്കുന്നത്. അവൻ ഒരു രാജാവായി പിറന്നു. രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ അവൻ ഗിരിപ്രഭാഷണത്തിൽ നൽകി. അതെ, രാജാവിൻ്റെ നയപ്രഖ്യാപനം, തനിക്ക് പറയുന്നത് പ്രവർത്തിക്കുവാനുള്ള ശക്തി ഉണ്ടെന്ന് തെളിയിക്കുന്ന വിധം അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. തുടർന്ന് അവൻ ശിഷ്യന്മാരെ അയച്ചു. ഇതിൻ്റെയൊക്കെ പ്രതികരണമോ? തള്ളിക്കളയൽ. അവനെ ആ ജനം ത്യജിച്ചു. അത് കഴിഞ്ഞ് അവൻ ആ പട്ടണങ്ങളുടെ മേൽ വരുന്നതായ ശിക്ഷ പ്രഖ്യാപിച്ചു. തുടർന്ന് യേശുവും അന്നത്തെ മത നേതാക്കന്മാരുമായി തുറന്ന ഒരു വാഗ്വാദം നടക്കുന്നു, പ്രത്യേകിച്ച് പരീശന്മാരുമായി. സത്യത്തിൽ ആദ്യം അവർ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് യേശുവിനോട് ഇടപെട്ടത്. എന്നാൽ ശബത്ത് നാളിൻ്റെ കാര്യം പറഞ്ഞ് പരീശന്മാർ ഇപ്പോൾ യേശുവുമായി ഇടഞ്ഞു. ഈ ശബത്തിൻ്റെ കാര്യം പറഞ്ഞുള്ള ഇടച്ചിലിൽ നാം രണ്ട് സ്ഥലത്ത് കാണുന്നുണ്ട്. ആദ്യം വെളിയിൽ വിളഭൂമിയിൽ, രണ്ടാമത് പള്ളിക്കകത്ത്. പള്ളി എന്നതുകൊണ്ട് യഹൂദന്മാരുടെ സുനഗോഗ് ആകുന്നു ഉദ്ദേശിക്കുന്നതെന്ന് പറയേണ്ടതില്ലല്ലോ. 12 അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ 1 വാക്യം ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി. അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ച് തിന്നു തുടങ്ങി. താൻ ശബത്തിൻ്റെ കർത്താവും കൂടി ആകുന്നു എന്ന് യേശു ഉറപ്പിച്ച് പറയുന്നതായി ഈ സംഭവത്തിൽ നാം കാണുവാൻ പോകുന്നു. ഈ ശബത്ത് നാളിനെ കുറിച്ചുള്ള വിവാദത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നതിന് മുൻപായി എന്തിനാണ് ഈ ശിഷ്യന്മാർ കതിർ പറിച്ച് തിന്നത് എന്നൊന്ന് ചിന്തിക്കാം. അവർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നാണ് താങ്കൾ കരുതുന്നത്? അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു എന്നതാണല്ലോ ലളിതമായ ഉത്തരം. അടുത്ത ചോദ്യം, അവർക്ക് എന്തുകൊണ്ട് വിശന്നു എന്നല്ലേ? കാരണം അവർ യേശുവിനെ അനുഗമിക്കുകയായിരുന്നു. യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹം കാണിച്ചു കൊണ്ടുവന്ന ചെറുപ്പക്കാരനോട് യേശു പറഞ്ഞ സത്യം 8 20 വാക്യത്തിൽ നാം പഠിച്ചതാണല്ലോ. കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തലചായിപ്പാൻ ഇടമില്ല എന്ന്. ഈ സമയത്ത് ശിഷ്യന്മാർക്ക് വിശപ്പ് അനുഭവപ്പെട്ടിരുന്നു. നമ്മുടെ കർത്താവ് വഹിച്ചതായ ദാരിദ്ര്യത്തിന്റെ വേറൊരു ഉദാഹരണം അത്രേ ഇത്. തൻ്റെ ശിഷ്യന്മാരുടെ പ്രവർത്തനത്തെ ക്രിസ്തു ന്യായീകരിക്കുന്നതായി ഇവിടെ കാണുന്നു. ഇതത്രേ മത നേതാക്കന്മാരുമായുള്ള ഇടച്ചിലിന് കാരണം. 2 നാം കാണുന്നത്, പരീശർ ഇത് കണ്ടിട്ട് ഇതാ ശബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞു. പരീശന്മാർ യേശുവിനോട് ചോദിച്ചത്, നീ ഇത് അനുവദിക്കുന്നതെങ്ങനെ? ഇവിടെ ശിഷ്യന്മാർ ചെയ്തത് തെറ്റെന്ന് പരീശന്മാർ പറഞ്ഞത് അവർ മോഷ്ടിച്ചു എന്ന് പറഞ്ഞല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിളവ് നശിപ്പിച്ചു എന്നതുകൊണ്ടുമല്ല. കാരണം മറ്റൊരു ദിവസം ആയിരുന്നെങ്കിൽ ശിഷ്യന്മാർ ചെയ്തത് ന്യായപ്രമാണത്തിൽ അനുവദിച്ചിട്ടുള്ളതായിരുന്നു. ആവർത്തന പുസ്തകം 23 25 വാക്യത്തിൽ പറയുന്നത്, കൂട്ടുകാരൻ്റെ വിളഭൂമിയിൽ കൂടി പോകുമ്പോൾ നിനക്ക് കൈകൊണ്ട് കതിർ പറിക്കാം, എങ്കിലും കൂട്ടുകാരൻ്റെ വിളവിൽ അരിവാൾ വെക്കരുത്. ഇവിടെ ശിഷ്യന്മാർ ചെയ്ത തെറ്റ് ശബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്തു എന്നതാണ്. കതിർ പറിക്കുന്നതിനെ കൊയ്ത്തിനോടും കതിരിൽ നിന്നും ധാന്യം വേർപെടുത്തുന്നതിനെ മെതിക്കുന്നതിനോടും പരീശന്മാർ ഉപമിച്ചു. കൊയ്ത്തും മെതിയും എല്ലാം ശബത്തിൽ വിലക്കിയിരുന്ന കാര്യങ്ങളായിരുന്നു. അത് ചെയ്യുന്നതിനെയാണ് അവർ ചോദ്യം ചെയ്തത്. എത്ര ലാഘവ ബുദ്ധിയോടെയാണ് അവർ ചിന്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അതാണല്ലോ മതഭക്തന്മാരുടെ പരാജയവും. 3-4 വാക്യങ്ങളിൽ അവൻ അവരോട് പറഞ്ഞത്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതെന്ത്? അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഈ പറഞ്ഞിരിക്കുന്ന സംഭവം 1 ശമൂവേൽ 21 1-6 ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതായി നാം കാണുന്നുണ്ട്. ശൗൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാവീദിനെ രാജാവാക്കാതെ തള്ളിക്കളഞ്ഞ അവസരത്തിൽ സംഭവിച്ച ഒരു കാര്യമത്രേ ഇത്. അതുപോലെ യഥാർത്ഥ രാജാവായ യേശുവിനെയും ആ ജനം തള്ളിക്കളഞ്ഞു. അവിടുത്തെ മശിഹ എന്ന അവകാശവാദം അവർ അംഗീകരിച്ചില്ല. ഇപ്പോൾ അവൻ തൻ്റെ ആളുകളെ സംരക്ഷണം ചെയ്യുകയാണ്. ശബത്ത് ദിവസത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ പോലും അവന് അതിന് തടസ്സമാകുന്നില്ല. ദാവീദും അങ്ങനെ തന്നെയാണ് ചെയ്തത്. മോശയിക ന്യായപ്രമാണം ലംഘിക്കണം എന്ന് വന്നിട്ട് പോലും ദാവീദ് തൻ്റെ ആളുകളെ സംരക്ഷണം ചെയ്തു. 5-ഉം 6-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അല്ല ശബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? എന്നാൽ ദേവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശബത്ത് നാളിൽ പുരോഹിതന്മാർ വേല ചെയ്തിരുന്നു. യഹൂദന്മാരുടെ ഏറ്റവും വിശുദ്ധമായ കേന്ദ്രത്തെക്കാൾ വലിയവനാണ് താനെന്ന് യേശു അവകാശപ്പെട്ടു. അതെ, അവരുടെ ദേവാലയത്തെക്കാൾ വലിയവൻ. ഈ പറഞ്ഞത് പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവദൂഷണമായിരുന്നു. അവൻ ശബത്തിനെ ലംഘിച്ചു എന്ന് മാത്രമല്ല, ദൈവദൂഷണം പറയുകയും ചെയ്തു. പിന്നെ ആരെങ്കിലും അവനെ വെറുതെ വിടുമോ? 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, യാഗത്തിലല്ല കരുണയിലത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു. യാഗത്തിലല്ല കരുണയിലത്ര ഞാൻ പ്രസാദിക്കുന്നത്. ഹോശേയപ്രവചനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ നിന്നും എടുത്തതാണ് ഈ ഭാഗം. തൻ്റെ ശിഷ്യന്മാർ ശബത്ത് ലംഘിച്ചില്ല എന്ന് പറഞ്ഞ് യേശു അവരെ ന്യായീകരിക്കുകയാണ്. എന്തുകൊണ്ട്? 8-ാം വാക്യം നോക്കിക്കാട്ട്, മനുഷ്യപുത്രനോ ശബത്തിനും കർത്താവാകുന്നു. താൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് യേശു താൻ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ അവൻ ചെയ്തത് യഹൂദന്മാരുടെ ഏറ്റവും അലംഘനീയമായ ആചാരത്തിന്മേൽ കൈവെക്കുകയായിരുന്നു. പരീശന്മാരുടെ കാഴ്ചയിൽ ഇതിനേക്കാൾ വലിയ ഒരു അവകാശവാദം മുഴക്കുവാൻ യേശുവിനോ മറ്റാർക്കോ നമുക്കോ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പ്രഖ്യാപനം അവരുടെ കയ്പും വൈരാഗ്യവും വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അവരുടെ ഏറ്റവും വലിയ സ്ഥാപനത്തെക്കാളും അവരുടെ ഏറ്റവും വലിയ ദിവസത്തെക്കാളും ആചാരത്തെക്കാളും വലിയവനാണ് യേശു. ഇനി നാം ഈ വിവാദം ഇതുവരെ നടന്ന വിളഭൂമിയിൽ നിന്ന് യഹൂദന്മാരുടെ സുനഗോഗിലേക്ക് പോയി കാണുവാൻ പോവുകയാണ്. പക്ഷെ അവിടെയും ഈ ശബത്തിൻ്റെ ചോദ്യം തന്നെ നാം അഭിമുഖീകരിക്കുവാൻ പോവുകയാണ്. 9-ാം വാക്യത്തിൽ, അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു. അവൻ അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാലും, നമ്മുടെ പള്ളിയിൽ എന്നല്ല, അവരുടെ പള്ളിയിൽ എന്നത്രേ. ദേവാലയത്തെ സംബന്ധിച്ചും ഇതിനോട് സാമ്യമായി എന്തോ ആകുന്നു അവൻ പറഞ്ഞത്. ആദ്യം അത് ദൈവത്തിൻ്റെ ആലയമായിരുന്നു. പക്ഷെ അവൻ ഒടുവിൽ പറഞ്ഞു, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും എന്ന്. 10-ഉം 11-ഉം വാക്യങ്ങളിൽ, അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തന് ഒരു ആടുണ്ട് എന്നിരിക്കട്ടെ, അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ? വിളഭൂമിയിൽ വെച്ച് ഇങ്ങനെ ഒരു വിവാദം നടന്നു കഴിഞ്ഞ് പള്ളിയിൽ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ കണ്ടതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാം. യേശുക്രിസ്തുവിനെ കൊടുക്കുവാൻ ഇങ്ങനൊരു മനുഷ്യനെ പരീശന്മാർ അറിഞ്ഞുകൊണ്ട് പള്ളിയിൽ ആക്കിയതാകാം. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അങ്ങനൊരു ചിന്തയാണ് സത്യമെങ്കിൽ യേശുവിൻ്റെ ശത്രുക്കൾ അറിയാതെ 2 അതിപ്രധാന വസ്തുതകൾ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1-ാമതായി, യേശുവിന് രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് അവർ സമ്മതിച്ചു. അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള യേശുവിൻ്റെ കഴിവിനെ അവൻ്റെ ശത്രുക്കൾ ചോദ്യം ചെയ്തിരുന്നില്ല എന്ന് നാം നേരത്തെ കണ്ടതാണല്ലോ. യേശുക്രിസ്തുവിൻ്റെ ഏതെങ്കിലും അത്ഭുത പ്രവൃത്തിയെ ചോദ്യം ചെയ്യുവാൻ, തെറ്റെന്ന് തെളിയിക്കുവാൻ താങ്കളെക്കൊണ്ട് സാധ്യമല്ല. അവന് രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിവുണ്ടെന്ന് പരീശന്മാർ സ്വാതന്ത്ര്യമായി അംഗീകരിച്ചു. എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുവാൻ അവർക്കൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെയാണ് അവർ വരണ്ട കൈയുണ്ടായിരുന്ന മനുഷ്യനെ അവിടെ അപ്പോൾ കൊണ്ടാക്കിയത്. എന്തെല്ലാം വേലകളാണ് യേശുവിൻ്റെ അടുത്ത് അവർ ചെയ്യുന്നതെന്ന് നോക്കണേ. 2-ാമതായി, യേശുവിൻ്റെ ശത്രുക്കൾ മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം എന്തെന്നാൽ, നിസ്സഹായനായ ഒരു മനുഷ്യനെ യേശുവിൻ്റെ വഴിയിൽ കൊണ്ടാക്കിയാൽ അവനോടുള്ള മനസ്സലിവിൽ ഏത് പ്രതികൂലത്തെയും അതിജീവിച്ച് യേശു അവനെ സൗഖ്യമാക്കും. അതൊരു ശബത്ത് ദിവസമായിരുന്നാൽ പോലും യേശു അത് ചെയ്യും എന്നതിന് പരീശന്മാർക്ക് സംശയമില്ലായിരുന്നു. എന്തൊരു അംഗീകാരമില്ലേ? ശബത്തിൽ സൗഖ്യമാക്കുന്നത് നിയമാനുസൃതം ശരിയാണോ എന്നുള്ള അവരുടെ ചോദ്യം യേശുവിനെ കുടുക്കൽപ്പെടുത്തുവാൻ വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ വാസ്തവത്തിൽ യേശു തൻ്റെ ശത്രുക്കളെ കുടുക്കുകയാണ് ചെയ്തത്. ഒരു ആടിനെ ശബത്ത് നാളിൽ രക്ഷിക്കാവുന്നതാണ്. ഇത് അവർ സമ്മതിച്ചു കൊടുത്തു. വാസ്തവത്തിൽ മോശയിക ന്യായപ്രമാണം അതിന് അനുമതി നൽകിയിരുന്നു. 12-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ, ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞു വരുന്നതിൻ്റെ മുഴുവൻ കാതലായ കാര്യം ഇതത്രേ: ശബത്ത് നാളിൽ അവൻ നന്മ ചെയ്യണോ വേണ്ടായോ? അവരുടെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ യേശു പറയുകയാണ് 13-ാം വാക്യത്തിൽ. പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അത് മറ്റേതുപോലെ സൗഖ്യമായി. യേശു ആ മനുഷ്യനെ ശബത്തിൽ സൗഖ്യമാക്കി. യേശു ന്യായപ്രമാണം ലംഘിച്ചോ? എന്താണ് താങ്കളുടെ ഉത്തരം? എൻ്റെ ഉത്തരം, യേശു ന്യായപ്രമാണം ലംഘിച്ചില്ല എന്നത്രേ. നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിച്ചാലും. യേശുവും മത നേതാക്കന്മാരും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ സംഭവം ആയിരുന്നു ഇത്. അവനെ നശിപ്പിപ്പാൻ പരീശന്മാർ തീരുമാനമെടുത്തത് ഇവിടെയാണ്. 14-ാം വാക്യത്തിൽ നാം കാണുന്നു, പരീശന്മാരോ പുറപ്പെട്ട് അവരെ നശിപ്പിപ്പാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. ഇതുവരെ പരീശന്മാർ കർത്താവിനോട് ഭയങ്കര സൗഹാർദ്ദത്തിലായിരുന്നു. ആദ്യം അവർ ചിന്തിച്ചത് അവർക്കും അവൻ്റെ കൂടെ അങ്ങ് കൂടാമായിരുന്നു എന്നത്രേ. അവനും ആത്മീയമാണല്ലോ പറഞ്ഞു നടന്നത്. പക്ഷേ അവരോട് ചേർന്നു പോകുവാൻ യേശു വിസമ്മതിച്ചു. അവിടെ കാര്യങ്ങൾ ആകത്തെറ്റി. അവർ അവൻ്റെ ശത്രുക്കളാകുകയും ചെയ്തു. ശബത്തിനെ സംബന്ധിച്ച് പറഞ്ഞതാണ് രണ്ട് കൂട്ടരും ഇടറിയത്. അങ്ങനെ ഇടച്ചിൽ പരസ്യമായി. ഇവിടെ മുതൽ ഈ രക്തദാഹികൾ വിശ്രമിച്ചതേയില്ല. അവൻ്റെ കരങ്ങൾ ആ ക്രൂശിൻ്റെ പുറകിൽ പിടിച്ചു കെട്ടുന്നത് വരെ അവർ അടങ്ങാതെ പണിയെടുത്തു. ഇവിടെ അവർ അവനെ കൊല്ലുവാനുള്ള കണി ഒരുക്കുവാൻ തുടങ്ങി. ഇവിടെ തന്നെ അവനെ അറസ്റ്റ് ചെയ്യുവാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല. പക്ഷേ അവർ പുരുഷാരത്തെ ഭയന്നു. 15-ാം വാക്യത്തിൽ നാം കാണുന്നത്, യേശു അതറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി. വളരെ പേർ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ ഒക്കെയും സൗഖ്യമാക്കി. തൻ്റെ സമയം വന്നിരുന്നില്ല എന്നതിനാൽ പരീശന്മാരുടെ ഈ പ്രവർത്തനം മൂലം താൽക്കാലികമായി ആ സ്ഥലത്തു നിന്നും മാറുവാൻ യേശു നിർബന്ധിതനായി. നിയമിക്കപ്പെട്ട ആ സമയമാകുന്നതുവരെയും അവർക്ക് അവനെ തൊടുവാൻ സാധ്യമല്ല എന്നത് തീർച്ചയാണ്. അവൻ അവരെ ഒക്കെയും സൗഖ്യമാക്കി എന്ന് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രസകരമായിരിക്കുന്നില്ലേ? ആ ജനസമൂഹത്തിൽ ചിലരെ അവൻ സൗഖ്യമാക്കി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനൊരു സംഭവം അന്ന് ആ ജനത്തിനിടയിൽ ഉണ്ടാക്കിയ മനോഭാവം എന്തെന്ന് നമുക്ക് ഊഹിക്കുവാൻ തന്നെ പ്രയാസമാണ്. തികച്ചും ആശ്ചര്യജനകമായ ഒന്നത്രേ ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ അടുത്ത് വന്നവരെ എല്ലാം അവൻ സൗഖ്യമാക്കി. പലപ്പോഴും നാം ഇതുപോലുള്ള പ്രയോഗങ്ങൾക്ക് വലിയ അർത്ഥം കൊടുക്കാതെ വായിച്ചു പോവുകയാണ് പതിവില്ലേ? ഇത്രയും വ്യക്തമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളെ ഒന്നുകിൽ അവർ അംഗീകരിക്കണം, അല്ലെങ്കിൽ തള്ളിക്കളയണം. അത് രണ്ടുമല്ലാത്ത ഒരവസ്ഥയിൽ ഒരിക്കലും തുടരുവാൻ സാധ്യമല്ല സുഹൃത്തെ. നമ്മുടെ അവസ്ഥയും ഇതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല. നാം അവനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്തെന്ന് നാം ഗ്രഹിച്ചു കഴിഞ്ഞാൽ, നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പിന്നെ രണ്ടവസ്ഥ മാത്രമേ ഉള്ളൂ. ഒന്ന്, അവനെ അനുസരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ തള്ളിക്കളയുന്ന അവസ്ഥ. ഇതിൽ ഏതാകുന്നു താങ്കളുടെ തീരുമാനം? ഒന്നും അറിയാത്തതുപോലെ പോകുന്നു എങ്കിൽ താങ്കൾ യേശുവിനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഇന്നും അവൻ ഒരു വിവാദ പുരുഷനാണ്. ശത്രു ഇന്നും അവൻ്റെ പിൻപെയാണ്. വൃത്തികെട്ട നാടകങ്ങളും ചലച്ചിത്രങ്ങളും പുസ്തകങ്ങളും അവനെക്കുറിച്ച് ദൈവദൂഷണം പറയുന്നു. താങ്കൾ ഒന്നുകിൽ അവൻ്റെ സ്നേഹിതൻ ആയിരിക്കണം, അല്ലാത്ത പക്ഷം അവൻ്റെ ശത്രു ആയിരിക്കും. അവിടുന്ന് ഒന്നുകിൽ താങ്കളുടെ രക്ഷകൻ, അല്ലാത്ത പക്ഷം ന്യായാധിപൻ. യേശുവിനെ ഒഴിഞ്ഞു പോകുവാൻ താങ്കൾക്ക് സാധ്യമല്ല. വഞ്ചിക്കപ്പെടരുതേ സുഹൃത്തെ. ഞാൻ ഈ പറയുന്നത് ദൈവജനത്തിന്റെ വെളിച്ചത്തിലാണ്. അബദ്ധം പറയുന്നു എന്ന് ചിന്തിക്കരുതേ. അവിടുന്ന് അനേകരെ സൗഖ്യമാക്കി. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, തന്നെ പ്രസിദ്ധമാക്കരുത് എന്നവരോട് ആജ്ഞാപിച്ചു. ഒരു മാന്ത്രികനെ പോലെ, ചെപ്പടി വിദ്യക്കാരനെ പോലെ അല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ചോദിക്കുമ്പോൾ നാരങ്ങ വരുത്തുകയും വാച്ച് വരുത്തുകയും കോഴിമുട്ട വരുത്തുകയും ഒക്കെ ചെയ്യുന്ന മാന്ത്രികൻ, മശിഹ എന്നുള്ള തൻ്റെ അവകാശവാദം അവതരിപ്പിക്കുവാനാണ് അവൻ വന്നത്. അവനെ തള്ളിക്കളഞ്ഞപ്പോൾ ലോകത്തിൻ്റെ രക്ഷകൻ ആകുവാൻ ക്രൂശിങ്കിലേക്കുള്ള തൻ്റെ ഗതി അവൻ തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ്റെ അത്ഭുതങ്ങൾ നിമിത്തം പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ആഗ്രഹിച്ചതുപോലെ തൻ്റെ ശുശ്രൂഷ മുൻപോട്ട് പോകുവാൻ യേശുവിന് സാധിക്കാതെ വന്നു. ഇന്ന് നമ്മുടെ രാജ്യത്ത് അനേകം അതിശയ പ്രവർത്തകരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ യേശു അങ്ങനെയല്ലായിരുന്നു. 17-ാം വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല, ആരും തെരുക്കളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും. ചതഞ്ഞ് ഓടാം, അവൻ ഒടിച്ചു കളകയില്ല. ഇല്ല, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നാം അനുവദിക്കുന്ന പക്ഷം അങ്ങനെയുള്ള ഒരു ഓട അവൻ വച്ചു കെട്ടും. അതിനെ സൗഖ്യമാക്കുവാൻ യേശു മതിയായവനാണ്. നാം സമർപ്പിക്കുക മാത്രമേ വേണ്ടൂ. പുകയുന്ന തിരി കെടുത്തു കളകയില്ല, അവൻ അത് കെടുത്തു കളകയില്ല. പക്ഷേ പുകയുന്ന തിരി അവനെ തുടർന്ന് തള്ളിക്കളയുകയാണെങ്കിൽ അതെ, വലിയ അഗ്നികുണ്ഡമായി ന്യായവിധിയുടെ തീയായി പൊട്ടിപ്പുറപ്പെടും. ആർക്കും അടക്കുവാൻ സാധിക്കാത്ത തീയ്. അപ്പോൾ ദൈവം അതിനെ കെടുത്തുകയില്ല. കാരണം മനുഷ്യൻ തൻ്റെ സ്വതന്ത്രമായ ഇച്ഛാശക്തിയാൽ അതിനെ തെരഞ്ഞെടുത്തതാണല്ലോ. 20-21 വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വെക്കും എന്നിങ്ങനെ യെശയ്യാപ്രവാചകം മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ വ്യക്തമായ ഒരു മാറ്റം കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രവചനങ്ങളുടെ പൊതുവായ കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, യഹൂദേതരായ ആളുകളെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നതിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരെല്ലാവരും രക്ഷിക്കപ്പെടണം. തൻ്റെ ജനം തന്നെ തള്ളിക്കളഞ്ഞത് ജാതികൾക്ക് അവസരം നൽകുവാൻ ക്രിസ്തുവിനെ കൂടുതൽ സഹായിച്ചു. ജാതികളുടെ അപ്പോസ്തലനായി പൗലോസിനെ ദൈവം നിയോഗിക്കുന്നതായി പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നാം കാണുന്നു. നാം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എങ്കിലും എത്ര മഹത്തായ സത്യമാകുന്നു കർത്താവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22-23 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നത്, അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ഇത് നമ്മുടെ മശിഹ എന്നവർ പറഞ്ഞു. അവന് യോഗ്യതാപത്രം ഉണ്ടായിരുന്നു. അത്യാശ്ചര്യജനകമായ ഒരു അത്ഭുതമത്രേ ഇവിടെ അവൻ പ്രവർത്തിച്ചത്. മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചതുപോലെ അതിനേക്കാളും വലുതാണെന്ന് സമ്മതിക്കുവാൻ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്രയും വലുത്. രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും തുടർച്ചയായി ചെയ്തപ്പോൾ ആയത് യേശു ദാവീദിന്റെ പുത്രനാണെന്ന് മശിഹ ആണെന്ന് ജനങ്ങൾക്ക് വിശ്വസിക്കുവാൻ ഒരു മുഖാന്തരമായി. ജനങ്ങൾ വിശ്വസിച്ചു എന്നത് ശരി തന്നെ. പക്ഷേ പരീശന്മാർ എന്താണ് പറഞ്ഞത്? 24-ാം വാക്യം, അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസുബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. ക്ഷമിക്കപ്പെടാത്ത പാപത്തെ സംബന്ധിച്ചുള്ള കാര്യം അത്രേ ഇത്. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 25-മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ അവരുടെ നിരൂപണം അറിഞ്ഞു. അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ, പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? 27-ാം വാക്യത്തിൽ, ഞാൻ ബേൽസുബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാരാകും. തങ്ങളുടെ സ്വന്തം ജനം ബേൽസുബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് അവർ ഒരിക്കലും പറയുകയില്ല. 28-ാം വാക്യത്തിൽ, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം, ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മശിഹായുടെ സാന്നിധ്യത്തിൽ വന്നെത്തി എന്നാണ്. ക്രിസ്തു പറയുന്നത്, ഇതാ ഞാനിവിടെ ഉണ്ട്, ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള ശക്തി എന്റെ യോഗ്യതാപത്രമാകുന്നു. 29-മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. ഇന്ന് കർത്താവ് ക്ഷമിക്കാത്തതായുള്ള ഒരു പാപവും ഇന്നലെ ചെയ്തിട്ടില്ല. കാരണം സകല പാപങ്ങൾക്കും വേണ്ടിയാണ് അവൻ മരിച്ചത്. ക്രിസ്തുവിന്റെ രക്ഷ മനുഷ്യഹൃദയങ്ങളിൽ യാഥാർത്ഥ്യമാക്കുവാനാണ് പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളുടെ ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ സുഹൃത്തെ, താങ്കൾ അതിനെ എതിർത്താൽ ഒരു വിധത്തിലുള്ള ക്ഷമയും വേറെ ഇല്ല എന്നതുറപ്പാണ്. പരിശുദ്ധാത്മാവ് താങ്കളുടെ അടുത്ത് കൊണ്ടുവന്ന രക്ഷ താങ്കൾ തള്ളിക്കളഞ്ഞാൽ വേറെ പാപക്ഷമ ഒന്നും ലഭിക്കുകയില്ല. താങ്കളെ പുതുജനനത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. സുഹൃത്തെ, താങ്കൾ പലപ്പോഴും ഇത് ലാഘവ ബുദ്ധിയോടെയല്ലേ കാണാറുള്ളത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് സ്വയം താഴ്ത്തവും അവനെ അനുസരിക്കുവാൻ തയ്യാറാകും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ക്ഷമിക്കപ്പെടാത്ത പാപത്തെക്കുറിച്ച് കുറെ കൂടി വിശദമായ വിവരണം നൽകുന്നുണ്ട്. ദൈവാത്മാവിന്റെ പ്രവർത്തനത്തെ സാത്താന്റെ പ്രവർത്തനമാക്കി പറയുന്നതാണ് ക്ഷമിക്കപ്പെടാത്ത പാപം എന്ന് അവിടെ ധ്വനിയുണ്ട്. വാസ്തവത്തിൽ ദൈവാത്മാവിന്റെ ശക്തിയിൽ ക്രിസ്തു അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ അവൻ ബേൽസുബൂലിനെ കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പരീശന്മാർ പറയുകയുണ്ടായി. പരിശുദ്ധാത്മാവിന്റെയും യേശുവിന്റെയും തന്നെ സാക്ഷ്യം അവർ തള്ളിക്കളയുകയായിരുന്നു. നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ അങ്ങനൊരു പാപം ചെയ്യുവാൻ സാധ്യമല്ല. കാരണം ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ മാത്രമേ ഈ പാപം ചെയ്യുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. ക്ഷമിക്കപ്പെടാത്തതായ ഒരു പാപവും ഇന്ന് താങ്കൾക്ക് ചെയ്യുവാൻ സാധ്യമല്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അനുതപിച്ച് പാപം ഏറ്റുപറയുമ്പോൾ താങ്കളോട് ഇന്ന് ദൈവം പാപം ക്ഷമിക്കുന്നു. എന്നാൽ താങ്കൾ പരിശുദ്ധാത്മാവിനെതിരെ നിൽക്കുന്ന പക്ഷം പാപക്ഷമ പ്രാപിക്കുവാൻ സാധ്യമല്ല. കാരണം പരിശുദ്ധാത്മാവാണ് പാപക്ഷമ കൊണ്ടുതരുന്നത്. ഇതൊന്ന് വ്യക്തമാക്കുവാനായി ഞാനൊരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ ഒരു മാരകമായ രോഗത്താൽ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നിരിക്കട്ടെ. അയാളോട് ഡോക്ടർ പറഞ്ഞു താങ്കളുടെ രോഗത്തിന് ഒരേ ഒരു പ്രതിവിധി മാത്രമേ ഉള്ളൂ എന്ന്. അത് ചെയ്താൽ അയാൾ രക്ഷപ്പെടുമെന്ന്, അത് തീർച്ചയാണെന്നും ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഈ രോഗി ഡോക്ടർ നിർദ്ദേശിച്ച ആ പ്രതിവിധി അംഗീകരിക്കുവാൻ തയ്യാറായില്ല. അങ്ങനെ അയാൾ മരിച്ചു. വാസ്തവത്തിൽ അയാൾ മരിച്ചത് ആ മാരക രോഗം കൊണ്ടാണോ? അല്ല, ഒരിക്കലുമല്ല. അയാൾ മരിച്ചത് രോഗത്തിനുള്ള പ്രതിവിധി സ്വീകരിക്കുവാൻ വിസമ്മതിച്ചത് കൊണ്ട് മാത്രമാണ്. പാപം എന്ന മാരക രോഗത്തിന് ഒരു പ്രതിവിധി ഉണ്ട്. പരിശുദ്ധാത്മാവാണ് അത് നൽകിത്തരുന്നത്. പക്ഷേ താങ്കൾ അതിനെ തള്ളിക്കളഞ്ഞാൽ വേറെ പ്രതിവിധി ഒന്നുമില്ല. അങ്ങനെ മാത്രമാണ് ഇന്ന് പാപം ക്ഷമിക്കപ്പെടാതെ അവശേഷിക്കുന്നത്. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. തുടർന്ന് കർത്താവ് വളരെ വ്യക്തമായി അവരോട് സംസാരിക്കുകയാണ്. 34 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്ന സർപ്പസന്ധതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. യോഹന്നാൻ സ്നാപകനും ആ ജനത്തെ ഇതുതന്നെ വിളിച്ചു, സർപ്പസന്ധതികളെ എന്ന്. ഹൃദയം കഠിനമാക്കുന്നത് തീർച്ചയായും ഇതുപോലെയുള്ള കഠിന വാക്കിന് നമ്മളെ യോഗ്യരാക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷ സ്വന്തമാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് വിധേയപ്പെടുവാൻ ഇന്ന് പ്രഭാതത്തിലും ആ ശബ്ദം താങ്കൾ കേട്ടില്ലേ? അതിനോട് പ്രതികരിക്കുവാൻ